പുതിയൊരു വിവാഹം ഉടനില്ല. രചന നാരായണൻകുട്ടിയുമായി ബിന്ദു പാലക്കപ്പറമ്പിൽ നടത്തിയ അഭിമുഖം. കുച്ചിപ്പിടിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ രചന നാരായണൻകുട്ടി ഇപ്പോൾ മോഹിനിയാട്ടത്തിലും ഇന്തോളജി, ചരിത്രം, ഭാഷ, സംസ്കാരം, സാഹിത്യം എന്നിവ സംബന്ധിച്ച പഠനം, ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോക്ഡൌൺ കാലത്ത് രചന ഓൺലൈൻ ക്ലാസുകളുടെ തിരക്കിലായിരുന്നു. പരീക്ഷകളുടെയും മറ്റ് തിരക്ക് കഴിഞ്ഞ് സിനിമകളുടെ തിരക്കുകളിലേക്ക് കടക്കുന്ന രചനയുടെ പുതിയ വിശേഷങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആകെ മൊത്തം മടുപ്പാണ്, മുഷിപ്പാണ് എന്നൊക്കെ ലോക്ഡൌൺ കാലത്ത് പലരും പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ തിരക്കോട് തിരക്കായിരുന്നു. കൊച്ചിയിൽ എനിക്ക് ഡാൻസ് സ്കൂളുണ്ട്. അവിടെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ടാണ് ക്ലാസ് എടുത്തിരുന്നത്. ഞാനിപ്പോൾ കുച്ചിപ്പിടിയിൽ പി ജി ചെയ്തു, മോഹിനിയാട്ടത്തിൽ ഡിപ്ലോമയും ചെയ്യുന്നു, ഒപ്പം ഇന്തോളജിയിലും. ഒരുപാട് അസൈൻമെന്റ്സ് എല്ലാം ഉണ്ട്. പരീക്ഷയും ഈ ലോക്ഡൌൺ സമയത്തായിരുന്നു. അതിനിടയിൽ ത്രൂ ഹെർ ഐസ് എന്ന ഒരു ഹ്രസ്വചിത്രവും ചെയ്തു. ഇനി സിനിമയുടെ തിരക്കിലേക്ക്. ബി ഉണ്ണികൃഷ്ണൻ സാറും മോഹൻലാൽ സാറും ഒന്നിക്കുന്ന ആറാട്ടിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ട്. രുക്മിണി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. പാലക്കാടാണ് ലൊക്കേഷൻ. ബി പോസിറ്റീവ്. എന്റെ കർമ്മ നൃത്തമാണ്, അതുകൊണ്ടായിരിക്കണം എനിക്ക് ഇത്ര പോസിറ്റീവായി ഇരിക്കാൻ എപ്പോഴും സാധിക്കുന്നത്. ആരോടും വിദ്വേഷമോ വെറുപ്പോ അകൽച്ചയോ വെക്കാറില്ല. അങ്ങനെയാവുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഖമുള്ളതും മുഖമില്ലാത്തവരുടെയും നെഗറ്റീവ് കമന്റുകൾ ആദ്യമൊക്കെ വിഷമിപ്പിച്ചിരുന്നു. ചില സമയങ്ങളിൽ നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ട്, മിക്കപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഒരു പ്രാവശ്യം പരാതി കൊടുത്തു, അതിനെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. പണ്ടൊക്കെ പബ്ലിക് ടോയ്ലറ്റ് എല്ലാം അശ്ലീല കമന്റുകളും ചിത്രങ്ങളും ഒക്കെ ചെയ്യുന്നവരുടെ അതേ മാനസികാവസ്ഥയുള്ളവർ തന്നെയാണ് ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമെല്ലാം അശ്ലീല ചുവയുള്ള കമന്റ് ഇടുന്നത്. ജീവിതത്തിൽ ബോൾഡ് അല്ലാത്തവരാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ കൂടുതലും ഏർപ്പെടുന്നത്. അവർക്ക് നേരിട്ട് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പെരുമാറുന്നത്. ഇനിയൊരു വിവാഹം ഇപ്പോഴില്ല. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ധൈര്യം എനിക്കിപ്പോഴുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടായി വരുന്ന ഒരു സ്പേസിലും ഞാൻ നിൽക്കാൻ ശ്രമിക്കാറില്ല. അവിടെ നിന്ന് മുന്നോട്ട് പോവുക എന്നാണ് ആദ്യം ചെയ്യേണ്ടത്. എന്റെ കൂടെ ഒരുപാട് നല്ല സുഹൃത്തുക്കളും എന്നെ മുന്നോട്ട് നയിക്കാൻ എന്റെ മാതാപിതാക്കളും ഉണ്ടെന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതുപോലും ഇല്ലാത്തവർ ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ എന്തായാലും കല്യാണമില്ല. എന്റെ ജീവിതം ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല മുന്നോട്ട് പോയത്. അതുപോലെ ഞാൻ കല്യാണമേ കഴിക്കില്ല എന്ന് ഒരിക്കലും പറയില്ല. ഇപ്പോൾ ഇല്ല എന്ന് മാത്രമാണ് പറയുന്നത്. വിവാഹമോചനം നേടിക്കഴിഞ്ഞപ്പോൾ വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന ഒരു ചോദ്യചിഹ്നം എന്റെ മുന്നിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു സീരിയലിന്റെ ഭാഗമാവാനുള്ള ക്ഷണം വരുന്നത്. ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്. ലിജോ ചേട്ടന്റെ ആ മെസ്സേജ്. ടെലി സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലിജോ ചേട്ടന്റെ ആമയിലേക്ക് ക്ഷണം കിട്ടുന്നത്. സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴും സിനിമയിൽ അഭിനയിക്കാൻ കഴിയുമോ എന്നറിയില്ലായിരുന്നു. ആ സമയത്ത് അധ്യാപികയായും ജോലി ചെയ്തിരുന്നു. സീരിയൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിദ്ധാർത്ഥ് ചേട്ടന്റെ 101 ചോദ്യങ്ങളിൽ ചെറിയ കഥാപാത്രം ചെയ്തു. ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ആമയിലെ ഓഫർ നിരസിക്കുകയാണ് ആദ്യം ചെയ്തത്. അപ്പോഴാണ് ലിജോ ചേട്ടൻ മെസ്സേജ് അയക്കുന്നത്. നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ നിങ്ങളും വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു ആ മെസ്സേജ്. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു സംവിധായകൻ ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ അത് നിരസിക്കാൻ പാടില്ലെന്ന് സ്വയം തോന്നി. അങ്ങനെയാണ് ആമേനിലൂടെ സിനിമയിലേക്ക് എത്തിയത്. പക്ഷെ ആദ്യം റിലീസായ ചിത്രം ജയറാമേട്ടന്റെ ഒപ്പമുള്ള ലക്കി സ്റ്റാർ ആണ്. അതിലെ ജാനകി എന്ന കഥാപാത്രം എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. അതിനു മുമ്പ് 17 വയസ്സുള്ളപ്പോൾ ജയറാമേട്ടന്റെ തന്നെ തീർത്ഥാടനം എന്ന ചിത്രത്തിൽ ചെറിയ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അമ്മയിലെ സാന്നിധ്യം. അമ്മ എന്നത് ഒരു സംഘടനയാണ്. ഏതൊരു സംഘടനയുടെയും വളർച്ച എന്ന് പറയുന്നത് അതിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിലെ എല്ലാ അംഗങ്ങൾക്കും സന്തോഷം നൽകുന്ന തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ്. ഇതെല്ലാം തികച്ചും എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. അമ്മ എന്നത് ചാരിറ്റി സംഘടനയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പരിഗണിച്ചു മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. മീറ്റു മൂവ്മെന്റ്. അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട മൂവ്മെന്റ് ആണെങ്കിലും കൂടി ഇത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ തന്നെ പരിഹാരം കണ്ടെത്തണം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെന്ന് അഭിപ്രായം പറയാം. അല്ലാതെ ഒരാളെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു കാര്യം തുറന്നു പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഞാനും ഫെമിനിസ്റ്റ് ആണ്. ഫെമിനിസ്റ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അറിയാത്തവരാണ് ആ വാക്കിനെ ദുർവ്യാഖ്യാനം നടത്തുന്നത്. ഏതൊരു സ്ത്രീയും ഫെമിനിസ്റ്റ് ആണ്. ഫെമിനിസ്റ്റ് ഇപ്പോൾ ഫെമിനിച്ചിയായി മാറിയല്ലോ. നമ്മുടേതായ അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ നമ്മൾ ഫെമിനിസ്റ്റുകളായി മാറുകയാണ്. സമത്വം തന്നെയാണ് വേണ്ടത്. ഓരോ കുടുംബത്തിലും അച്ഛനും അമ്മയും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കൊടുക്കുന്ന അതേ പ്രാധാന്യം കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പെൺകുട്ടികളെ ബോൾഡാക്കി മാറ്റണം. എന്റെ വീട്ടിൽ ചേട്ടൻ പുറത്തുപോയി വൈകി വന്നാൽ അത് പ്രശ്നമായി കാണാത്തവർ, ഞാൻ ഇത്തിരി ഒന്ന് വൈകിയാൽ ആദ്യമായി ടെൻഷനായി വഴക്കായി, അതായിരുന്നു എന്റെ ചെറുപ്പത്തിലെ അവസ്ഥ. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ നമ്മുടെ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധയാണ് അതെല്ലാം. ഇപ്പോൾ എനിക്ക് 37 വയസ്സായി. ഇത്തിരി ഒന്ന് വൈകിയാൽ അമ്മയെല്ലാം ഇപ്പോഴും ടെൻഷനാവും. ഭക്ഷണ കാര്യത്തിലൊന്നും എന്റെ വീട്ടിൽ വേർതിരിവുണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾക്കൊന്നും ചെറുപ്പത്തിൽ എനിക്ക് തനിച്ചു പോവാനൊന്നും സമ്മതം കിട്ടിയിരുന്നില്ല. എന്റെ ചേട്ടന്റെ മകൾ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. അവളോടൊന്നും അരുതെന്ന് പറഞ്ഞല്ല വളർത്തുന്നത്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോൾഡാക്കിയാണ് വളർത്തുന്നത്. എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ അനുഭവിച്ചതൊന്നും അവളെ കൊണ്ട് അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സ്ത്രീകൾ എല്ലാ മേഖലയിലും ഇപ്പോൾ മുൻനിരയിൽ വരുന്നുണ്ട്, അതൊരു പ്രതീക്ഷയാണ്. വിക്രമിന്റെ സിനിമയിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നടനാണ് വിക്രം സാർ. ഞാൻ അവതാരകയായി നിൽക്കുന്ന ഒരു പരിപാടിയിൽ വിക്രം സാർ അതിഥിയായി വന്നിരുന്നു. അന്ന് സാറിനെ കണ്ട എക്സൈറ്റ്മെന്റിൽ നിൽക്കുമ്പോഴാണ് സാർ എനിക്ക് സാറിന്റെ നായികയാവാനുള്ള ഓഫർ തരുന്നത്. എനിക്കത് വലിയ ഷോക്കായിരുന്നു. ആ ഒരു നിമിഷം ഇന്നും ആലോചിക്കുമ്പോഴും സന്തോഷം തരുന്നതാണ്. അത് ഇതുവരെയും സാധ്യമായില്ല. കുടുംബമാണ് എന്റെ കരുത്ത്. എല്ലാവരുടെയും പോലെ കുടുംബമാണ് എന്റെയും കരുത്ത്. അച്ഛൻ നാരായണൻകുട്ടി, അമ്മ നാരായണി. ചേട്ടൻ ഷാർജയിലാണ്. ചേട്ടന്റെ ഭാര്യയും രണ്ടു കുട്ടികളും അവിടെയായിരുന്നു, ഇപ്പോൾ നാട്ടിലുണ്ട്. ഗ്ലാമർ വേഷം ചെയ്യാൻ മടിയില്ല. തിരക്കഥ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഗ്ലാമർ വേഷങ്ങൾ ചെയ്യാൻ മടിയില്ല. അതിപ്പോൾ ഏത് ഭാഷയിലായാലും തിരക്കഥയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. കഥാപാത്രം എന്നെ ബോധ്യപ്പെടുത്താൻ സംവിധായകന് സാധിക്കണം. ഹാസ്യം നടിമാർ ചെയ്യുന്നത് വളരെ കുറവാണ്. കൽപ്പന ചേച്ചി എല്ലാം പോയതിനു ശേഷം ചേച്ചിക്ക് പകരം വെക്കാൻ മറ്റൊരാൾ വന്നിട്ടില്ല. വിഖ്യാത സംവിധായകൻ ജി അരവിന്ദന്റെ പോക്കുവെയിലും പിൻകാലത്ത് രാജീവ്നാഥ് സാറിന്റെ പകൽ നക്ഷത്രവും ഒക്കെ ചെയ്ത കൽപ്പന ചേച്ചി ഇടയ്ക്ക് ഹാസ്യതാരം എന്ന രീതിയിലേക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അവസാന വർഷങ്ങളിലാണല്ലോ സ്പിരിറ്റിലെയും ചാർലിയിലെയും ഡോൾഫിനിലെയും കഥാപാത്രങ്ങളൊക്കെ ചേച്ചി ചെയ്തത്. ഞാൻ ആദ്യമായി അഭിനയിച്ച ടെലി സീരിയൽ കോമഡി കഥാപാത്രമായതുകൊണ്ട് പലരും തിരക്കഥയുമായി വരുമ്പോൾ ചേച്ചിക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും, കോമഡിയാണ് എന്ന് പറയുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ചു മാത്രമാണ് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത്. ആമേനിലെ ക്ലാരയെ പോലെയല്ല പുതിയ നിയമത്തിലെ കനി, അതുപോലെ ലക്കി സ്റ്റാറിലെ ജാനകി മറ്റൊരു കഥാപാത്രം.